आप सुन रहे हैं रेडियो रवीश।
नमस्कार, मैं रवीश कुमार। दिस पॉडकास्ट हैज बीन जनरेटेड बाय आर्टिफिशियल इंटेलिजेंस। द वॉइस यू विल नाउ हियर इज नॉट माइंड बट जनरेटेड बाय अ मशीन। वी आर ट्राइंग टू रीच न्यू ऑडियंसेस एंड दस मेकिंग यूज ऑफ व्हाट एआई हैज टू ऑफर। देयर माइट बी सम ट्रांसलेशन रिलेटेड इनएक्यूरेसीज। इन दैट केस प्लीज रेफर टू आवर मेन वीडियो।
രണ്ടാം ഘട്ടം ആരുടെ ഘട്ടം? രണ്ടാം ഘട്ട വോട്ടെടുപ്പ് അവസാനിച്ചു. ഹലോ, ഞാൻ രവീഷ് കുമാർ. 543 ലോക്സഭാ സീറ്റുകളിൽ 190 എണ്ണത്തിലേക്കാണ് വോട്ടെടുപ്പ് പൂർത്തിയായത്. ഇവിടെ നിന്ന് വിജയിയെക്കുറിച്ച് ആളുകൾക്ക് ക്ഷമ നഷ്ടപ്പെടുന്ന ഘട്ടത്തിലേക്ക് തിരഞ്ഞെടുപ്പ് പ്രവേശിക്കുന്നു. ചർച്ചകളിൽ ഒരു നിമിഷം ബിജെപി വിജയിക്കും, അടുത്ത നിമിഷം ഇന്ത്യാ സഖ്യം. 2019 ഫലമനുസരിച്ച് ബിജെപിയും ഇന്ത്യാ സഖ്യവും തമ്മിൽ 7% വ്യത്യാസമുണ്ടെന്ന് ഓർക്കുക. ഈ വിടവ് നികത്താനാകും, പക്ഷേ ഇത് എളുപ്പമുള്ള കാര്യമല്ല. രണ്ടാം ഘട്ടത്തിലെ 88 സീറ്റുകളിൽ ബിജെപിക്ക് 54 സീറ്റുകളും കോൺഗ്രസിന് 18 സീറ്റുകളുമാണുള്ളത്. രണ്ടാം ഘട്ടത്തിനു ശേഷം രാജസ്ഥാനിലെ തിരഞ്ഞെടുപ്പ് അവസാനിച്ചു. 10 കോൺഗ്രസിന് ഇവിടെ ഒരു സീറ്റ് പോലും ലഭിച്ചിരുന്നില്ല. 25 സീറ്റുകളിലും ബിജെപി വിജയിച്ചു. ഇത്തവണ കോൺഗ്രസ് ഇവിടെ അക്കൗണ്ട് തുറക്കുമോ? ബിജെപിക്ക് 5 കൂടുതൽ സീറ്റുകൾ കുറയുമോ? 2019 തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിൽ BJP 200,000 മുതൽ 600,000 വരെ വോട്ടുകൾക്ക് നിരവധി സീറ്റുകൾ നേടിയെന്ന് ഉടൻ ഒരു നിഗമനത്തിലെത്തുന്നതിനു മുമ്പ് ഓർക്കുക. 2019 BJPയുടെ വോട്ട് വിഹിതം 59% കോൺഗ്രസിന്റെ വോട്ട് വിഹിതം 35%. 25% വോട്ടുകൾ BJPയെ അകറ്റുന്ന തരത്തിൽ BJPക്കെതിരെ തരംഗമുണ്ടോ? അങ്ങനെ സംഭവിച്ചാൽ 2024 തെരഞ്ഞെടുപ്പിൽ അത് വളരെ വലിയ സംഭവമായിരിക്കും. അതിനാൽ രാജസ്ഥാനിൽ നിന്ന് വരുന്ന വാർത്തകൾ ശ്രദ്ധിക്കുക. ഇത് സംഭവിക്കുമോ അതോ ചെറിയ മാറ്റം വന്നാൽ പോലും എല്ലാ സീറ്റുകളും BJPക്ക് ലഭിക്കത്തക്ക വിധം വോട്ട് വ്യത്യാസം കുറവാണെങ്കിൽ വിദഗ്ധർ ഇതിനോട് യോജിക്കുന്നില്ല. 5-10 സീറ്റ് നഷ്ടപ്പെടുമെന്ന വാശിയിലാണ് അവർ. BJPക്കെതിരെ അമർഷമുണ്ടായാൽ പോലും ഇത്രയധികം വോട്ടുകൾ BJPയുടെ പാളയത്തിൽ നിന്ന് മാറുമോ എന്നതാണ് ചോദ്യം. 2019 തിരഞ്ഞെടുപ്പ് വ്യത്യസ്തമായിരുന്നു. പുൽവാമയിലെ ഭീകരാക്രമണവും ബാലാകോട്ട് ആക്രമണവും കാരണം വോട്ടർ സ്വയം ഒരു സൈനികനായി കണക്കാക്കാൻ തുടങ്ങി. താൻ വോട്ടു ചെയ്യുകയല്ല, മറിച്ച് പാകിസ്ഥാന് മറുപടി നൽകുകയാണെന്ന് വോട്ടർക്ക് തോന്നി. ഇത്തവണ ഈ പ്രദേശങ്ങളിൽ പ്രധാനമന്ത്രി 6 റാലികൾ നടത്തിയെങ്കിലും അഗ്നിവീർ പദ്ധതിയെക്കുറിച്ച് സംസാരിച്ചില്ല. അഗ്നിവീറിന്റെ ഗുണവിശേഷങ്ങൾ പ്രധാനമന്ത്രി മോദി പറഞ്ഞിരുന്നെങ്കിൽ ജുൻജുനു മുതൽ ചുരുവരെയുള്ള യുവാക്കൾക്ക് അദ്ദേഹത്തോട് ഭ്രാന്ത് പിടിക്കില്ലേ? 2019 പോലെ യുവാക്കൾ അഗ്നിവീർ യോജന മറന്ന് BJPക്ക് വോട്ട് ചെയ്യുമോ? 2019 കണക്കനുസരിച്ച് രാജസ്ഥാനിൽ BJP ആശങ്കപ്പെടേണ്ടതില്ല. എന്നാൽ ആദ്യഘട്ടത്തിൽ 6% വോട്ട് കുറഞ്ഞുവെന്ന വാർത്ത വന്നതോടെ പ്രധാനമന്ത്രിയുടെ ഭാഷ മാറി. ബൻസ്വാരയിലെ യോഗത്തിൽ അദ്ദേഹം മുസ്ലിങ്ങളെയും മംഗളസൂത്രത്തെയും കുറിച്ച് സംസാരിച്ചു തുടങ്ങി. പ്രധാനമന്ത്രി മോദി അത് ആദ്യഘട്ടത്തിൽ തന്നെ ഊഹിച്ചിരിക്കണം. അതുകൊണ്ടാണ് വേദിയിലല്ല ബൂത്തുകളാണ് BJP പ്രവർത്തകർ ശ്രദ്ധിക്കണമെന്ന് ചുരുവിന്റെ യോഗത്തിൽ അദ്ദേഹം അഭ്യർത്ഥിച്ചത്. എന്നാൽ രണ്ടാം ഘട്ടത്തിന്റെ ഇരിപ്പിടങ്ങൾക്കായി റാലി നടത്തുമ്പോൾ പ്രധാനമന്ത്രിയുടെ പ്രസംഗം നുണകളും വർഗീയതയും നിറഞ്ഞതായിരുന്നു. മംഗൾസൂത്രമെടുത്ത് കോൺഗ്രസ് മുസ്ലിങ്ങളെ ഭിന്നിപ്പിക്കുമെന്ന് ബൻസ്വാര റാലിയിൽ മോദി പ്രസംഗിച്ചിരുന്നു. ഈ പ്രസ്താവനയെ സംസ്ഥാന ന്യൂനപക്ഷ മുന്നണി പ്രസിഡന്റ് ഉസ്മാൻ ഗനി അപലപിച്ചതോടെ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. പാർട്ടിയുടെ വിശ്വാസ്യതയെ അദ്ദേഹം വ്രണപ്പെടുത്തിയെന്നാണ് ആരോപണം. ബൻസ്വാരയിൽ പ്രധാനമന്ത്രി നടത്തിയ പ്രസ്താവനയെ അപലപിച്ച ഗാനി, ഈ പ്രസ്താവന മൂലം രാജസ്ഥാനിൽ പാർട്ടിക്ക് ചില സീറ്റുകൾ നഷ്ടപ്പെടാമെന്നും ഗനി പറഞ്ഞു. ഇന്ത്യയുടെ ചരിത്രത്തിൽ വിദ്വേഷ പ്രസംഗത്തിന് നോട്ടീസ് ലഭിക്കുന്ന ആദ്യ പ്രധാനമന്ത്രിയായി പ്രധാനമന്ത്രി മോദി. മോദിയുടെ ഈ വിദ്വേഷ പ്രസംഗം രാജസ്ഥാനിലെ 25 സീറ്റുകളിലും BJPയെ വിജയിപ്പിക്കാൻ സഹായിക്കുമോ? BJPക്ക് 15 സീറ്റിൽ പോലും എത്താൻ പ്രയാസമാണെന്നാണ് സ്വാതി മാത്തൂരും ഭാനു പ്രതാപ് സിംഗും ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത്. വർഗീയതയും വിദ്വേഷവും നുണയും നിറഞ്ഞ ഈ പ്രസംഗം BJPയുടെ കോട്ടയെ രക്ഷിച്ചോ അതോ രാജസ്ഥാനിലെ ജനങ്ങളിൽ ഇത് ഒരു ഫലവും ഉണ്ടാക്കിയില്ലേ എന്നാണ് എല്ലാവരും രാജസ്ഥാനിലെ ഫലങ്ങൾ ഉറ്റുനോക്കുന്നത്. രാജസ്ഥാന്റെ ഭാവി ശോഭനമാകട്ടെ, ഇതെല്ലാം വോട്ടർമാരെ സ്വാധീനിച്ചാൽ എന്തു ചെയ്യാൻ കഴിയും? ബീഹാറിലും മഹാരാഷ്ട്രയിലും 3 വളരെ മന്ദഗതിയിലാണ് വോട്ടെടുപ്പ്. വൈകിട്ട് 5 ബീഹാറിൽ 53.03% മഹാരാഷ്ട്രയിൽ 53.51% വോട്ട് രേഖപ്പെടുത്തി. ബീഹാറിലെ ഈ പോളിംഗ് ബൂത്തുകളിലേക്ക് പുറത്തുനിന്ന് വരുന്ന വോട്ടർമാരെ നോക്കി നിങ്ങൾക്ക് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സർവേ നടത്താം, പക്ഷേ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ല. പുറത്തുനിന്നുള്ള ഒരു രാഷ്ട്രീയ സർവേ രസകരമായ ഉൾക്കാഴ്ചകൾ വെളിപ്പെടുത്തുന്നു. 20 നിതീഷ് കുമാറിന്റെ തുടർച്ചയായ ഭരണത്തിൻ കീഴിലും നരേന്ദ്രമോദിയുടെ 10 ബീഹാർ ഇത്രയും പുരോഗതി നേടിയിട്ടുണ്ടെങ്കിൽ ബീഹാർ ഇനിയും മുന്നോട്ടു പോകേണ്ടിവരുമെന്ന് ജനങ്ങളുടെ വസ്ത്രധാരണം സൂചിപ്പിക്കുന്നു. ഒരുപക്ഷെ ആളുകൾ അവരുടെ ഇതുവരെയുള്ള യാത്രയിൽ സംതൃപ്തരായിരിക്കാം. തുടർച്ചയായ ദാരിദ്ര്യം അവരെ സാമ്പത്തിക അഭിവൃദ്ധി സ്വപ്നം കാണുന്നതിൽ നിന്ന് അകറ്റി. സാമ്പത്തിക സർവേ നടത്താം, പക്ഷേ രാഷ്ട്രീയ സർവേ ബുദ്ധിമുട്ടാണ്. ബഗൽപൂരിൽ ഉച്ചകഴിഞ്ഞ് 3 മണിയായിട്ടും 40% പോളിംഗ് പോലും നടന്നില്ല. പൂർണിയയിലും കതിഹാറിലും 47%, കിഷൻഗഞ്ചിൽ 45.58% പോളിംഗ് രേഖപ്പെടുത്തി. എന്നിരുന്നാലും ബീഹാറിലെ 5 സീറ്റുകളിലും 50% താഴെയാണ് പോളിംഗ്. ആദ്യഘട്ടത്തിൽ ബീഹാറിലെ 4 സീറ്റുകളിലാണ് വോട്ടെടുപ്പ് നടന്നത്. വോട്ടിംഗ് ശതമാനം രാജ്യത്താകെ ഏറ്റവും കുറവ്, 50% താഴെ. രണ്ടാം ഘട്ടത്തിൽ ഉച്ചകഴിഞ്ഞ് 3 മണിവരെയുള്ള കണക്കുകളും ആശാവഹമായി തോന്നിയില്ല. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ വോട്ട് ചെയ്യാൻ വന്നില്ലേ? അതോ ഈ ജില്ലകളിലെ നിവാസികളും ആവേശം കാണിച്ചില്ലേ? അങ്ങനെ ബീഹാറിൽ 9 സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് പൂർത്തിയായി. സമാധാനപരമായ സംസ്ഥാനത്ത് 7 ഘട്ടങ്ങളിലായി തിരഞ്ഞെടുപ്പ് നടത്തുന്നതിന്റെ അർത്ഥമെന്തെന്ന ചോദ്യത്തിനും അർത്ഥമില്ല. കർണാടകയിലെ 28-ൽ 14 സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് നടന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം സംവരണവും ഹിജാബും വളരെ ചൂടേറിയതായിരുന്നു, പക്ഷേ BJP പരാജയപ്പെട്ടു. അതോടൊപ്പം അഴിമതി വിഷയവും ബന്ധപ്പെട്ടു. ഇത്തവണ JDSമായി സഖ്യത്തിലാണ് BJP തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതിന്റെ നേതാവ് HD ദേവഗൌഡ തന്റെ ഭരണകാലത്ത് മുസ്ലിങ്ങൾക്ക് സംവരണം ലഭിച്ചിരുന്നുവെന്ന് അഭിമാനത്തോടെ പറയുന്നു. പ്രധാനമന്ത്രി മോദി മധ്യപ്രദേശിലും മറ്റ് ഹിന്ദി സംസ്ഥാനങ്ങളിലും ഇത് ഒരു വിഷയമാക്കിയെങ്കിലും ഒരിക്കൽ പോലും ദേവഗൌഡയെ ലക്ഷ്യം വച്ചില്ല. പല മുസ്ലിം ജാതികൾക്കും ഗുജറാത്തിലും സംവരണമുണ്ട്. ബീഹാറിൽ 1978 മുതൽ പിന്നോക്ക ജാതി മുസ്ലിങ്ങൾക്ക് സംവരണം ലഭിക്കുന്നുണ്ട്. മുംഗേരിലാൽ റിപ്പോർട്ടിൽ ഏറ്റവും പിന്നാക്കക്കാർക്ക് സംവരണം നൽകിയപ്പോൾ ഏറ്റവും പിന്നാക്കക്കാരിൽ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന മുസ്ലിങ്ങൾക്കും സംവരണം നൽകി. ഇത്തവണ ഭാരതരത്നം ലഭിച്ച കർപ്പൂരി താക്കൂറിന്റെ കാലത്താണ് ഈ സംവരണം നൽകിയത്. പ്രധാനമന്ത്രിക്ക് ഇക്കാര്യത്തിൽ ഒരു ചോദ്യം ഉന്നയിക്കാനാകുമോ? ഒരു ചോദ്യവുമില്ല. പത്രങ്ങളും ചാനലുകളും ഇക്കാര്യങ്ങളൊക്കെ പൊതുജനങ്ങളോട് ഇങ്ങനെ പറയില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം മുഴുവൻ. അത് കർണാടകയിൽ മാത്രമാണെന്ന് കേൾക്കുന്നവർക്ക് തോന്നും. പ്രധാനമന്ത്രി മുസ്ലിങ്ങളുടെ പേരിൽ എന്തെങ്കിലും കള്ളം പറഞ്ഞാൽ അത് വോട്ടുണ്ടാക്കും വിധം ജനങ്ങൾ അവരെ വെറുത്തിട്ടുണ്ടോ? ഈ ഫാക്ടറി അതിശയകരമാണ്. പ്രഭാഷ് ജോഷിയുടെ #39 ഹിന്ദു ഹോനേക്കാ ധർമ്മ #39 എന്ന പുസ്തകം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഈ പുസ്തകം കുക്കു FM ഓഡിയോ ബുക്ക് രൂപത്തിൽ ലഭ്യമാണ്. പ്രഭാഷ് ജോഷിയുടെ ഈ പുസ്തകം ഹിന്ദുമതത്തെയും ഹിന്ദുത്വ രാഷ്ട്രീയത്തെയും മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കും. കുക്കു FM പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് 5000+ ഷോകൾ സൗജന്യമായി കേൾക്കാം. കുക്കു FM സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് 7 ദിവസത്തെ സൗജന്യ ട്രയൽ ലഭിക്കും. 7 ദിവസത്തിനുശേഷം നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ ഫീസ് നൽകേണ്ടിവരും. ഒരു BJP സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ നിന്ന് 4,80,00,000 രൂപ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഫ്ളയിംഗ് സ്ക്വാഡ് കണ്ടെടുത്തു എന്ന വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. BJP സ്ഥാനാർത്ഥി K.സുധാകർ ചിക്കബെല്ലാപുരിയിലെ സ്ഥാനാർത്ഥിയാണ്. മതത്തിന്റെ പേരിൽ വോട്ട് ചോദിച്ച് വീഡിയോ പോസ്റ്റ് ചെയ്തതിന് തേജസ്വി സൂര്യക്കെതിരെയും ഇന്ന് കേസെടുത്തിട്ടുണ്ട്. തേജസ്വി സൂര്യ ഇന്ന് നിരവധി വീഡിയോകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വീഡിയോയിൽ രാമക്ഷേത്രത്തിന്റെ പേരിലും മറ്റൊരിടത്ത് Article 370 എടുത്തുകളഞ്ഞതിന്റെ പേരിലുമാണ് അദ്ദേഹം വോട്ട് ചോദിക്കുന്നത്. ബാംഗ്ലൂർ സൗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയാണ് തേജസ്വി സൂര്യ. 3rd തവണയും ജയിക്കുമോ? ഫലങ്ങളുടെ ദിവസത്തിനായി ഈ ചോദ്യം സൂക്ഷിക്കുക. ബാംഗ്ലൂർ സൗത്തിൽ 49.37% പോളിംഗ് മാത്രമാണ് നടന്നത്. വൈകുന്നേരം 5 മണിവരെയുള്ള കണക്കാണിത്. ഇത് ഇനിയും വർദ്ധിച്ചേക്കാം. ബാംഗ്ലൂരിൽ 4 ലോക്സഭാ സീറ്റുകളാണുള്ളത്. വൈകുന്നേരം 5 മണിവരെ ഈ 4 സീറ്റുകളിലെ ശരാശരി 53% അതേസമയം കർണാടകയിലെ 14 സീറ്റുകളിലെ ശരാശരി 5 മണിവരെ 63.9%. എന്നാൽ മതത്തിന്റെ പേരിൽ പരസ്യമായി വോട്ട് ചോദിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ BJP വിജയിച്ചാലും ഹിന്ദു മുസ്ലിം അല്ലാതെ മറ്റൊരു പ്രശ്നവുമില്ലെന്നാണ് കാണിക്കുന്നത്. എത്ര എളുപ്പമാണ് ഒരു മതത്തിൽപ്പെട്ടവരെ ലക്ഷ്യം വച്ചുള്ള തിരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നത്. ജോലിയുടെ റെക്കോർഡ് നല്ലതല്ലെങ്കിൽ മാത്രമേ അനിവാര്യമാകൂ. എന്നിരുന്നാലും മുസ്ലിങ്ങളോടുള്ള വിദ്വേഷത്തിന്റെ പ്രശ്നം ഈ രാജ്യത്ത് എണ്ണമറ്റ ആളുകളെ MLA MPമാരുമാക്കിയിട്ടുണ്ട് എന്നതും ഒരു വസ്തുതയാണ്. ഹിന്ദുസ്വത്വവും MP എന്നതിന്റെ പര്യായമായി മാറിയിരിക്കുന്നു. അതിന്റെ പേരിൽ വോട്ട് കിട്ടുമ്പോൾ എന്തിനാണ് ഒരു MP പൊതുപ്രശ്നങ്ങളിൽ മെനക്കെടുന്നത്? കർണാടകയിലെ 28 സീറ്റുകളിൽ 25 സീറ്റുകളും BJPക്കായിരുന്നു. ഇന്ന് വോട്ടെടുപ്പ് നടന്ന 14 സീറ്റുകളിൽ 11 സീറ്റുകളും BJPക്കായിരുന്നു. 14 സീറ്റുകളിലും സഖ്യം വിജയിക്കുമെന്ന് HD ദേവഗൌഡ അവകാശപ്പെട്ടു. മുൻ JDS മുഖ്യമന്ത്രി HD കുമാരസ്വാമി കർണാടകയിലെ മാണ്ഡിയിൽ കോൺഗ്രസിന്റെ വെങ്കിട്ടരമണ ഗൌഡയ്ക്കെതിരെ മത്സരിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പുൽവാമ, മോദി ഘടകത്തെക്കുറിച്ച് മാധ്യമ വിശകലനം എഴുതിയിരുന്നു. എന്നാൽ ഇത്തവണ അത്തരം വിഷയങ്ങളൊന്നും വോട്ടർമാരെ ഭരിക്കുന്നില്ല. കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ ബിജെപിയുമായി ധാരണയുണ്ടാക്കിയെന്നും ദേവഗൌഡ പറഞ്ഞിരുന്നു. ഇത്തവണ കോൺഗ്രസിന് ഒരു വിള്ളൽ വീഴ്ത്താൻ കഴിയുമോ? അങ്ങനെ സംഭവിച്ചാൽ ആരുടെ സീറ്റ് തിന്നും? രാജസ്ഥാനിലെ പോലെ ഈ സംസ്ഥാനത്തും പ്രകടനം മെച്ചപ്പെടുത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. കോൺഗ്രസിന്റെ 5 ഗ്യാരണ്ടി പദ്ധതി ബിജെപിക്ക് കടുത്ത മത്സരമാണ് നൽകുന്നത്. സ്വാധീനം ചെലുത്തിയാൽ കോൺഗ്രസിന്റെ പ്രകടനം മെച്ചപ്പെടാം. സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറും തങ്ങളുടെ നേതൃപാടവവും തിരഞ്ഞെടുപ്പ് കഴിവും ഒരിക്കൽ കൂടി ഇവിടെ ആവർത്തിക്കേണ്ടിവരും. 2019 ബിജെപിക്ക് 300+ സീറ്റുകൾ ലഭിച്ചു. കർണാടകയുടെ വിജയം അതിന് വലിയ സംഭാവന നൽകി. ആയിരക്കണക്കിന് കോടിയുടെ സംഭാവനകൾ, മനുഷ്യവിഭവശേഷി, അന്വേഷണ ഏജൻസികളുടെ അധികാരം, ഗോഡി മീഡിയ സംവിധാനം എന്നിവ ബിജെപിക്കുണ്ട്. അക്കൗണ്ട് തുറക്കാത്തിടത്തുപോലും ഈ പാർട്ടി എല്ലാ വിധത്തിലും ശക്തമാണ്. ബിജെപി റാലികൾ കണ്ടാൽ ഒരിക്കലും ജയിക്കാൻ കഴിയാത്ത സീറ്റുകളിൽ പോലും ബിജെപി വിജയിക്കുന്ന പാർട്ടിയാണെന്ന് തോന്നും. ഇത്തവണ കേരളത്തിൽ ബിജെപി അക്കൗണ്ട് തുറക്കുമോ എന്നതാണ് വലിയ ചോദ്യം. 2014 മുതൽ രാജ്യത്തെ രാഷ്ട്രീയം ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. കേരളത്തിൽ ബിജെപി 2014 മുതൽ മോദി ഇവിടെ വമ്പൻ റാലികൾ നടത്തുന്നുണ്ട്. ചിലപ്പോൾ ഇവിടുത്തെ ആശ്രമങ്ങളെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്നു. ചിലപ്പോഴൊക്കെ ക്രിസ്ത്യൻ സംഘടനകളെയും ഉൾപ്പെടുത്തി എന്നും വാർത്തകൾ വരാറുണ്ട്. എത്ര ശ്രമിച്ചിട്ടും 10 വർഷത്തിനിടെ കേരളത്തിൽ ഒരു സീറ്റ് പോലും ബിജെപിക്ക് ലഭിച്ചില്ല. ഇത്തവണ ജയിക്കുമോ? തിരഞ്ഞെടുപ്പ് കാലത്ത് ദൂരദർശനിൽ ആൻഡ് കോട്ട്, കേരള സ്റ്റോറി ആൻഡ് കോട്ട് 2 തവണ സംപ്രേക്ഷണം ചെയ്തിരുന്നു. കേരള സർക്കാർ തന്നെ അതിനെ അപലപിച്ചിരുന്നു. കൂടാതെ വിദഗ്ധരും ഈ ചിത്രവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നിഷേധിച്ചു. കേരള ബിജെപി അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട്ടിൽ മത്സരിക്കുന്നു. ബിജെപി എല്ലാം ചെയ്യുന്നു. ഒരു പ്രൊപ്പഗണ്ട സിനിമയിൽ നിന്ന് പോലും അത് പ്രതീക്ഷിക്കുന്നു. അത് 2 തവണ സംപ്രേക്ഷണം ചെയ്യുന്നു. കേരളത്തിലെ 20 സീറ്റുകളിൽ ഇത്തവണയും അതിന്റെ അക്കൗണ്ട് 0 തുടരുമോ അതോ തുറക്കുമോ? തമിഴ്നാടിന്റെ കാര്യത്തിലും ഇതേ ചോദ്യം ഉയരുന്നുണ്ട്. കർണാടകയിൽ ബിജെപിയുടെ വോട്ട് വിഹിതം കുറഞ്ഞാൽ ദക്ഷിണേന്ത്യയിൽ 2024 വിജയം മങ്ങിയതായി കാണപ്പെടും. ദക്ഷിണേന്ത്യൻ ബിജെപിയെ പാടെ തള്ളിക്കളഞ്ഞതായി കാണാം. ഇനി ഉത്തർപ്രദേശിലേക്ക് വരാം. 8 സീറ്റുകളിലേക്കാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. ഗാസിയാബാദ്, ഗൗതം ബുദ്ധ നഗർ, മധുര എന്നിവ ബിജെപി സീറ്റുകളാണ്. ഈയിടെയായി ചിലർ കേട്ടറിഞ്ഞ, പലരും തിരിച്ചറിയുക പോലുമില്ലാത്ത, തങ്ങളല്ല ആ സ്ഥാനാർത്ഥികളുടെ ഭാഗ്യം മാറ്റാനാണ് പോളിംഗ് ബൂത്തിൽ വരി നിൽക്കുന്ന വോട്ടർമാർ എത്തിയിരിക്കുന്നത്. ഒരു ജോലിയും ചെയ്യാതെ നിങ്ങൾക്ക് തിരഞ്ഞെടുപ്പിൽ വിജയിക്കാം. ഒരുപാട് ജോലികൾ ചെയ്താൽ നിങ്ങൾക്ക് തിരഞ്ഞെടുപ്പിൽ തോൽക്കാം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ജയിക്കാനും തോൽക്കാനും ഒരു നിശ്ചിത ഫോർമുലയില്ല. മധുരയിൽ നിന്നും മീററ്റിൽ നിന്നും 2 സിനിമാ താരങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. ഹേമമാലിനിയുടെ പല അഭിമുഖങ്ങളും മാധ്യമങ്ങളിൽ സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. അതിൽ അവളുടെ ജോലിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ ദുർബലയായി കാണപ്പെടുന്നു. പക്ഷേ ഹേമമാലിനി 10 വർഷമായി അവിടെ MP. അവൾ അവിടെ നിന്ന് ജയിക്കുന്നത് അവളുടെ ജോലി കൊണ്ടാണോ അതോ മറ്റെന്തെങ്കിലും കാരണമാണോ എന്ന് ചിന്തിക്കണം. ഇത്തവണയും ഹേമമാലിനി വിജയിച്ചാൽ നരേന്ദ്രമോദി തരംഗത്തിന്റെ കണ്ണടയിലൂടെ മാത്രമല്ല ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പിനെ കാണേണ്ടത്. മധുരയിലെ ഹോളിയെക്കുറിച്ച് ബിജെപി നേതാക്കൾ പലതവണ സംസാരിച്ചിട്ടുണ്ട്. മോദിയും യോഗിയും കാശിയിലേക്കും അയോധ്യയിലേക്കും മധുരയിലെ വിവാദ വിഷയങ്ങളിലേക്കും വിരൽ ചൂണ്ടിയിട്ടുണ്ട്. മീററ്റിൽ ഹേമമാലിനിയെപ്പോലെ അരുൺ ഗോവിലും ചോദ്യങ്ങൾക്ക് മുന്നിൽ പതറുന്നു. എന്നിരുന്നാലും യുപിയിൽ ബിജെപിയുടെ ആത്മവിശ്വാസം പ്രകടമാണ്. അവർക്ക് എവിടെ നിന്നും ആരെയെങ്കിലും മത്സരിപ്പിക്കാൻ കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നു. ഉത്തർപ്രദേശിൽ ഏറ്റവും കുറവ് വോട്ട് രേഖപ്പെടുത്തിയത് മധുരയിലാണ്. എല്ലാവരുടെയും കണ്ണുകൾ ബാഗ്ബത് സീറ്റിലാണ്. SP സ്ഥാനാർത്ഥിക്ക് BJP സ്ഥാനാർത്ഥിയുമായി മത്സരിക്കാൻ കഴിയുമോ? ഉത്തർപ്രദേശിൽ ആദ്യഘട്ടത്തിൽ 61% പോളിംഗാണ് നടന്നത്. രണ്ടാം ഘട്ടത്തിൽ രാജ്യത്ത് ഏറ്റവും കുറവ് വോട്ട് രേഖപ്പെടുത്തിയത് യുപിയിലാണെന്നാണ് വൈകിട്ട് 5 മണി വരെയുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ സമയത്ത് വോട്ടർ ആവേശത്തോടെയോ നിസ്സംഗതയോ കാണിച്ചുവെന്ന് ഒരു പാർട്ടിക്കും അവകാശപ്പെടാനാവില്ല. എല്ലാവരും അവകാശവാദം ഉന്നയിക്കും. വഴിയിൽ കുറഞ്ഞ വോട്ടിനെക്കുറിച്ച് എനിക്കൊരു ചോദ്യമുണ്ട്. മതത്തിന്റെ പ്രശ്നം യുവാക്കളിൽ ആവേശം സൃഷ്ടിക്കുന്നില്ലേ? എന്തുകൊണ്ട്? 10 വർഷമേ ആയിട്ടുള്ളൂ. ഏതൊരു യുവാവിനും തന്റെ യൗവനത്തിന്റെ 20 വർഷമെങ്കിലും ഈ വിഷയത്തിൽ പാഴാക്കാൻ കഴിയും. ഹിന്ദി സംസാരിക്കുന്ന സംസ്ഥാനങ്ങളിലെ യുവാക്കൾക്ക് മതപ്രശ്നം ഇത്ര പെട്ടെന്ന് ബോറടിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. 10 വർഷത്തെ കഠിനാധ്വാനമാണ് അവർക്കുവേണ്ടി ചെയ്തതെന്ന കാര്യം മറക്കരുത്. ഹിന്ദി സംസാരിക്കുന്ന സംസ്ഥാനങ്ങളിലെ യുവാക്കളോടും വോട്ടർമാരോടും എനിക്ക് ചില ചോദ്യങ്ങളുണ്ട്. ഹിന്ദി സംസാരിക്കുന്ന സംസ്ഥാനങ്ങളിലെ വോട്ടർമാർ എത്ര നേരം എത്ര റാലികളിലും പ്രസംഗങ്ങളിലും ഇതേ കാര്യം കേൾക്കും? ആദ്യ വരിയിൽ ആൻഡ് കോട്ട്, മുസ്ലിം ആൻഡ് കോട്ട് വരുന്നതും ആൻഡ് കോട്ട്, ക്ഷേത്രം ആൻഡ് കോട്ട്, രണ്ടാം വരിയിൽ വരുന്നതും ആൻഡ് കോട്ട്, മാഫിയ ആൻഡ് കോട്ട് മൂന്നാം വരിയിൽ വരുന്നതും ആൻഡ് കോട്ട് മംഗളസൂത്ര ആൻഡ് കോട്ട് നാലാമത്തെ വരിയിൽ വരുന്നതും ആൻഡ് കോട്ട് ലൗഡ് സ്പീക്കർ ആൻഡ് കോട്ട് അഞ്ചാമത്തെ വരിയിൽ വരുന്നതും ആൻഡ് കോട്ട് ആറാം വരിയിൽ ബുൾഡോസർ വരുന്നു ഏഴാം വരിയിൽ ആൻഡ് കോട്ട് ക്ഷേത്രം ആൻഡ് കോട്ട് എട്ടാം വരിയിൽ ആൻഡ് കോട്ട് മുസ്ലിം ആൻഡ് കോട്ട് വീണ്ടും വരുന്നു. എന്നാൽ ഒരു വരിയിലും തൊഴിലിനെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ല, കോളേജ് പരാമർശിച്ചിട്ടില്ല. നിങ്ങൾക്ക് അത്തരം പ്രസംഗങ്ങൾ നടത്താൻ അറിയാമെങ്കിൽ നൂറു റാലികളിൽ ഒരേ പ്രസംഗം ആവർത്തിക്കാനും വർഷങ്ങളോളം ഒരേ പ്രസംഗം കൊണ്ട് ബോറടിക്കാതിരിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. ഹിന്ദി സംസാരിക്കുന്ന ഏത് സംസ്ഥാനത്തും നിങ്ങൾക്ക് നേതാവാകാം. എന്നാൽ ഒരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് അത്തരം രാഷ്ട്രീയം വേണോ? വർഗീയതയുടെ ഈ വിഷം നിങ്ങൾക്ക് അധികാരത്തിന്റെ അമൃത് നൽകും, പക്ഷേ നിങ്ങൾക്ക് അത്തരം അമൃത് വേണോ? ആലോചിച്ചു നോക്കൂ. ഇനി നമുക്ക് മഹാരാഷ്ട്രയിലേക്ക് പോകാം. അവിടെ ഇന്ന് 8 സീറ്റുകളിൽ വോട്ടെടുപ്പ് നടന്നു. ഇത്തവണ രണ്ട് പാർട്ടികൾ രണ്ടായി പിരിഞ്ഞു. NCP രണ്ട് ഭാഗങ്ങളായി പിരിഞ്ഞു. ശരദ് പവാർ NCP, അജിത് പവാർ NCP. ശിവസേനയ്ക്ക് രണ്ട് ഭാഗങ്ങളുണ്ട്, ശിവസേന ഉദ്ധവ്, ശിവസേന ഷിൻഡെ. MSP ഉറപ്പ് നൽകാൻ BJP വിസമ്മതിച്ചു. എന്നാൽ അതിന്റെ സഖ്യകക്ഷിയായ അജിത് പവാർ NCP അതിന്റെ പ്രകടനപത്രികയിൽ MSPയുടെ നിയമപരമായ ഉറപ്പ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഒരു അത്ഭുതകരമായ ഗെയിം നടക്കുന്നു. ഗോഡി മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഗൗരവമായ ചർച്ചകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ബുൽദാന, യവത്മാൽ, വാഷിം, വാർദ, അമരാവതി, അഗോല എന്നിവിടങ്ങളിലാണ് വോട്ടെടുപ്പ്. ബുൽദാനയിൽ കർഷകർ തങ്ങളുടെ സ്ഥാനാർത്ഥിയായ രവികാന്ത് തുക്കറിനെയാണ് മത്സരിപ്പിച്ചിരിക്കുന്നത്. ഉത്തരാഖണ്ഡിലെ തെഹ്രിയിൽ നിന്നുള്ള ബെറോജ്ഗർ സംഘത്തിന്റെ സ്ഥാനാർത്ഥി ബോബി പവാറും വാർത്തകളിൽ നിറഞ്ഞു. രവികാന്ത് തുക്കറിനെ തടയാൻ ഷിൻഡെയും മന്ത്രിമാരും ഇവിടെ നിരവധി യോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. തുബറിലേക്ക് പോകുന്ന വോട്ടുകൾ ആരുടെ സാധ്യതകളാണ് ഇല്ലാതാക്കുക? ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇതുകൂടാതെ ഹിംഗോലി, നന്ദേഡ്, പർബാനി എന്നിവ മറാത്ത്വാഡിയിൽ വരും. മറാത്ത സംവരണം BJPയെ ശക്തിപ്പെടുത്തുമെന്ന് മഹാരാഷ്ട്രയിലെ ഫലം തെളിയിക്കും. മഹാരാഷ്ട്രയിൽ കാര്യമായ വോട്ടെടുപ്പ് നടന്നിട്ടില്ലെങ്കിലും ബംഗാളിൽ 3 സീറ്റുകളിലേക്കാണ് ഇന്ന് വോട്ടെടുപ്പ് നടന്നത്. കഴിഞ്ഞ തവണ 3 സീറ്റുകളിൽ മാത്രമാണ് വോട്ടെടുപ്പ് നടന്നത്. തുടർന്ന് 82% പോളിംഗ് നടന്നു. ഇന്ന് വൈകിട്ട് 5 വരെ 72% പോളിംഗാണ് നടന്നത്. ബംഗാളിലെ തിരഞ്ഞെടുപ്പ് നിങ്ങൾ കാണുന്നു. 3 സീറ്റുകളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഒരു സീറ്റ് മാത്രമുള്ള ഘട്ടമുണ്ടെങ്കിൽ നന്നായിരുന്നു. യഥാർത്ഥത്തിൽ ഈ വിഷയങ്ങളിൽ മാധ്യമങ്ങളിൽ ശരിയായ ചർച്ചകൾ നടക്കുന്നില്ല. ശരി, ഇപ്പോൾ അതിന്റെ സമയം കഴിഞ്ഞു. വോട്ടിംഗ് ശതമാനം ആരു ജയിക്കുന്നു, ആരു തോൽക്കുന്നു എന്നതിനെപ്പറ്റി വലിയ ധാരണ നൽകുന്നില്ല. ഒരു പ്രദേശത്തെ വിവിധ പോളിംഗ് സ്റ്റേഷനുകളുടെ ഡാറ്റ ഒരു സ്ഥാനാർത്ഥിക്ക് എവിടെ നിന്നാണ് ലീഡ് ലഭിക്കുന്നതെന്ന് പറയുന്നു. രണ്ടാംഘട്ട വോട്ടെടുപ്പ് നേതാവിന്റെ പ്രസംഗത്തിൽ എന്ത് ഫലമുണ്ടാക്കുമെന്ന് കാത്തിരിക്കുക. ഏത് പാർട്ടി, നിങ്ങൾ പൊതുജനമാണെങ്കിൽ ഈ തിരഞ്ഞെടുപ്പ് നിങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവരിക. അല്ലാത്ത പക്ഷം സംവരണത്തിന്റെയോ മംഗളസൂത്രത്തിന്റെയോ മറവിൽ പ്രധാനമന്ത്രി മുസ്ലിങ്ങളെ വളർത്തിക്കൊണ്ടുവരും. നിങ്ങൾ യഥാർത്ഥ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. ഹലോ, ഞാൻ രവീഷ് കുമാർ.